ان الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما اما بعد فان خير الحديث كتاب الله واصدق السنن سنة محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم حم والكتاب المبين انا انزلناه في ليله مباركه انا كنا منذرين فيها يفرق كل امر حكيم امرا من عندنا انا كنا مرسلين رحمه من ربك انه هو السميع العليم പ്രിയമുള്ള സഹോദരന്മാരെ സഹോദരികളെ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ എല്ലാ വിധിവിലക്കുകളും മാനിച്ചുകൊണ്ട് അവൻ്റെ നിയമനിർദ്ദേശങ്ങൾ ഓരോന്നും കഴിവിൻപടി ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് അവസാന ശ്വാസം വരെയും പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങളിൽ അടിയുറച്ചു നിൽക്കാൻ തഖ്വ കൈവിടാതെ ജീവിക്കാൻ ഞാനും നിങ്ങളും ആത്മാർത്ഥമായി പരിശ്രമിക്കണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. വിശുദ്ധ ഖുർആനിലെ 44-ാമത്തെ അധ്യായമായ സൂറത്ത് അദ്-ദുഹാൻ, അതിലെ ആദ്യത്തെ 3-4 വചനങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുമ്പാകെ ഓതി വെച്ചിട്ടുള്ളത്. റജബ് മാസം കഴിഞ്ഞ് നാം ശഅബാൻ മാസത്തിൽ പ്രവേശിച്ചിരിക്കുകയാണ്. ശഅബാൻ മാസവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഇന്ന് ഓർമ്മപ്പെടുത്തണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. വിഷയത്തിൻ്റെ പ്രധാന ഭാഗത്തേക്ക് കടക്കും മുമ്പ് നാം എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു പൊതുതത്വം ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ്. വ്യക്തികൾക്കോ സ്ഥലങ്ങൾക്കോ കാലങ്ങൾക്കോ സന്ദർഭങ്ങൾക്കോ വല്ല പ്രത്യേകതയോ പ്രാധാന്യമോ കൽപ്പിക്കണമെങ്കിൽ അല്ലാഹുവോ അവൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോ നമ്മളെ അത് പഠിപ്പിച്ചിരിക്കണം. വ്യക്തമായ നിലക്ക് പ്രമാണങ്ങളിൽ അത് തെളിഞ്ഞിരിക്കണം. കാരണം അല്ലാഹുവും അവൻ്റെ റസൂലും ഒരു മാസത്തിന് പ്രത്യേകതയുണ്ട്, അല്ലെങ്കിൽ ഒരു ദിവസത്തിന് പ്രത്യേകതയുണ്ട്, ഒരു സ്ഥലത്തിന് പ്രത്യേകതയുണ്ട് എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കൽ നമുക്ക് നിർബന്ധമാണ്. അതല്ലാതെ മാസത്തിനോ സ്ഥലത്തിനോ സമയത്തിനോ വ്യക്തികൾക്കോ ഒന്നും ഒരു പ്രത്യേകതയും നമ്മുടെ വകയായി കൽപ്പിക്കുന്നതിന് യാതൊരു ന്യായവും ഇസ്ലാമിലില്ല. ഉദാഹരണമായി, മാസങ്ങളിൽ 4 മാസത്തെ അല്ലാഹു പവിത്രമാക്കിയിട്ടുണ്ട്. ഇന്ന ഇദ്ദത്ത ശുഹൂരി ഇന്ദല്ലാഹി 12 ശഹ്റം ഫീ കിതാബില്ല. അള്ളാഹുവിന്റെ രേഖയിൽ മാസങ്ങളുടെ എണ്ണം ആകാശഭൂമികളെ സൃഷ്ടിച്ച ദിവസം മുതൽ 12 മിൻഹ അർബഅത്തുൽ ഹുറും, അതിൽ 4 പവിത്ര മാസമാണ്. അതേതൊക്കെയാണ്? അത് ഖുർആനിൽ പറഞ്ഞിട്ടില്ല, അത് ഹദീസിലാണുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തുൽ വിദായിലെ പ്രസംഗത്തിൽ വ്യക്തമാക്കി, ദുൽഖഅദ ദുൽഹിജ്ജ മുഹറം തുടർച്ചയായ 3 മാസങ്ങളും പിന്നെ കഴിഞ്ഞുപോയ റജബ് മാസവും. അതുകൊണ്ട് ആ 4 മാസം പവിത്ര മാസമായി നമ്മൾ ആചരിക്കുന്നു. ആ പവിത്രത കാത്തു സൂക്ഷിക്കാൻ നാം പരിശ്രമിക്കേണ്ടതാണ്. 5-ാമതൊരു മാസത്തിന് പ്രത്യേകതയുള്ളത് റമലാനാണ്. ഷഹ്ർ റമലാൻ അല്ലദി ഉൻസില ഫീഹിൽ ഖുർആൻ, ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസം അതാകുന്നു റമലാൻ. ആ റമലാനിൽ നോമ്പെടുത്തുകൊണ്ടും അതിൻ്റെ പുണ്യം കരസ്ഥമാക്കാൻ അല്ലാഹു റസൂലും പഠിപ്പിച്ച മാർഗങ്ങൾ അവലംബിച്ചുകൊണ്ടും നമ്മൾ പരിശ്രമിക്കുന്നു. എന്താണ് കാരണം? ആ മാസത്തിന് പ്രത്യേകതയുണ്ടെന്ന് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, റസൂൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ദുൽഹജ്ജ് ആദ്യത്തെ 10 ദിവസങ്ങൾ, അശ്റു ദുൽഹിജ്ജ, മറ്റെല്ലാ കാലങ്ങളെക്കാളും സൽക്കർമ്മങ്ങൾ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ദിവസമാണ് ഈ ആദ്യ ദുൽഹജ്ജ് ആദ്യത്തെ 10 ദിവസങ്ങൾ. അതിലാണ് അറഫ ദിവസം വരുന്നത്. അതിൽ യൗമ അറഫ എന്ന് പറയുന്ന ദുൽഹജ്ജ് 9 പ്രത്യേകതയുണ്ട്. അവിടെ അറഫയിൽ സമ്മേളിക്കുന്ന ഹാജിമാരിൽ ഒരുപാട് ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വതആല നരകക്കാര ലിസ്റ്റിൽ നിന്ന് പേര് വെട്ടി സ്വർഗക്കാര ലിസ്റ്റിൽ ചേർക്കുന്ന ദിവസമാണത്. ആ ഹാജിമാരെ സംബന്ധിച്ച് മലക്കുകൾക്ക് മുമ്പാകെ അള്ളാഹു അഭിമാനം പറയും എന്ന് ഹദീസുകളിൽ കാണാൻ സാധിക്കും. അപ്പോൾ അറഫാ ദിനത്തിന് പ്രത്യേകതയുണ്ട്, ദുൽഹജ്ജ് 10 ദിവസത്തിന് മൊത്തത്തിൽ പ്രത്യേകതയുണ്ട്, അതുപോലെ ആഴ്ചയിൽ 7 ദിവസങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമായി നമ്മൾ ആചരിക്കുന്ന ദിവസമാണ് വെള്ളിയാഴ്ച. അതിനെ സംബന്ധിച്ച് ഹദീസിൽ വന്നിട്ടുള്ളത് മാ തലഅത്തി ശംസു വലാ ഗറബത് അലാ യൗമിൻ ഖൈറു മിൻ യൗമിൽ ജുമുഅ, വെള്ളിയാഴ്ച ദിവസത്തേക്കാൾ ഉത്തമമായ ഒരു ദിവസവുമില്ല സൂര്യൻ ഉദിക്കുന്നതും അസ്തമിക്കുന്നതുമായ ദിവസങ്ങളിൽ. അപ്പോൾ അസ്തമിക്കുകയും ഉദിക്കുകയും ചെയ്യുന്ന ദിവസങ്ങളിൽ 360 ദിവസങ്ങളിൽ ഉത്തമമായ ദിവസം, 7-ൽ ഉത്തമം. ആ 7 ദിവസങ്ങൾ എടുത്താൽ ആ 7 ദിവസങ്ങളിൽ ഉത്തമ ദിവസമാണ് വെള്ളിയാഴ്ച. സയ്യിദുൽ അയ്യാം, ദിവസങ്ങളുടെ നേതാവ് എന്ന് പറഞ്ഞിട്ടുള്ള ആദരണീയ സിദ്ധിച്ച ദിവസം എന്നൊക്കെ ഹദീസിൽ വന്നിട്ടുള്ള പ്രത്യേക ദിവസം. അതുപോലെ പള്ളികളിൽ 3 പള്ളികൾക്ക് അള്ളാഹു അവൻ്റെ റസൂൽ പ്രാധാന്യം കൽപ്പിച്ചിട്ടുണ്ട്. ലാ തശുദ്ദുർ റിഹാല ഇല്ലാ ഇലാ സലാസത്തി മസാജിദ നിങ്ങൾ വാഹനം കെട്ടി പുണ്യമുന്വേഷിച്ചുകൊണ്ട് യാത്ര ചെയ്യാൻ 3 പള്ളിയിലേക്ക് മാത്രമേ അനുവാദമുള്ളൂ. ഒന്ന് റസൂൽ പറയുന്നു, മസ്ജിദ് ഇഹാദ എൻ്റെ ഈ പള്ളി അഥവാ മദീനത്തെ പള്ളി, വൽ മസ്ജിദുൽ ഹറാം മക്കത്തെ പള്ളി, വൽ മസ്ജിദുൽ അഖ്സ ജെറൂസലമിലുള്ള മസ്ജിദുൽ അഖ്സ. മറ്റു പള്ളികളെല്ലാം പുണ്യത്തിൻ്റെ കാര്യത്തിൽ തുല്യമാണ് എന്ന് ആ ഹദീസിൽ കാണാൻ സാധിക്കും. പിന്നെയുള്ളത് ഖുബാ മസ്ജിദ് മാത്രമാണ് മദീനയിൽ. അവിടെ ആഴ്ചയിലൊരിക്കൽ പോയി റസൂലുള്ള സ്വന്തം വീട്ടിൽ നിന്ന് റൂമിൽ നിന്ന് ഒതുവെടുത്ത് അവിടെ പോയി നിസ്കരിച്ചാൽ ഒരു ഉംറയുടെ കൂലിയുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ പ്രത്യേകതയല്ലാതെ മറ്റൊരു പ്രത്യേകതയുമില്ല. എല്ലാ പള്ളികളും ആ കാര്യത്തിൽ ഒരു രൂപത്തിൽ തന്നെയാണ്. അതുപോലെ തന്നെ മക്കൾക്ക് പ്രത്യേകതയുണ്ട്, മദീനക്ക് പ്രത്യേകതയുണ്ട്. മക്കയിലെ മസ്ജിദുൽ ഹറാമിന് ചുറ്റും കിലോമീറ്ററുകൾ ചുറ്റളവിൽ അതിരടയാളുകൾ രേഖപ്പെടുത്തിയ ഹറം പ്രദേശങ്ങൾക്ക് പ്രത്യേകതയുണ്ട്. അതുപോലെ മദീനയിൽ ഇബ്രാഹിം നബിയുടെ കാലം മുതൽ മക്ക ഹറമാണെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം മുതൽ മദീനയിൽ ഹറമുണ്ട്. അവിടെയും ഹറമിന്റെ പ്രത്യേകതകൾ നാം ഉൾക്കൊള്ളുന്നു. അപ്പൊ സ്ഥലങ്ങൾക്കോ വ്യക്തികൾക്കോ സമയങ്ങൾക്കോ ഒക്കെ നമ്മൾ പ്രാധാന്യം കൽപ്പിക്കുന്നത് അള്ളാഹു പറഞ്ഞതിന്റെ പേരിൽ, റസൂൽ പറഞ്ഞതിന്റെ പേരിലാണ്. അപ്പൊ മനുഷ്യന്മാരെ കൂട്ടത്തിൽ നബിമാർക്ക് പ്രത്യേകതയുണ്ട്. നബിമാർ അള്ളാഹു പ്രത്യേകം സെലക്ട് ചെയ്തവരാണ്. അവർ പാപസുരക്ഷിതരാണ്, അവർ മറ്റു മനുഷ്യന്മാരെ പോലെയല്ല. നബിമാരിൽ തന്നെ ഉത്തമരാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊക്കെ അള്ളാഹും റസൂലും പറഞ്ഞാൽ നമ്മൾ അംഗീകരിക്കുകയാണ്. ഖുർആനിൽ സൂറത്തുൽ ഖസസിൽ അള്ളാഹു പറഞ്ഞു, വറബ്ബുക യഖ്ലുഖു മാ യശാ വയഖ്താർ, നിന്റെ റബ്ബ് സൃഷ്ടിക്കുന്നു അവൻ ഉദ്ദേശിക്കുന്നത്, വയഖ്താർ അവൻ ഉദ്ദേശിക്കുന്നത് അവൻ തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നു, വമാ കാന ലഹുമുൽ ഖിയറ അവർക്ക് സെലക്ട് ചെയ്യാൻ അധികാരമില്ല, ഇന്നതിൽ ഇന്നതിനെ പ്രത്യേകമാക്കുവാൻ അവർക്ക് അധികാരമില്ല. സുബ്ഹാനല്ലാഹ്, അള്ളാഹു പരിശുദ്ധനാണ്. വതആല അമ്മാ യുശ്രികൂൻ, അവർ ശിർക്ക് പങ്കുചേർക്കുന്നതെല്ലാം അവൻ പരിശുദ്ധനത്രേ. അപ്പൊ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതാണ്. ഈ വിഷയത്തിലുള്ള പ്രത്യേകതകളും ശ്രേഷ്ഠതകളും അംഗീകരിക്കുന്ന വിഷയത്തിലുള്ള ഇസ്ലാമിന്റെ നിലപാട്. ഖുർആനും ഹദീസും സ്ഥിരപ്പെട്ടാൽ നമ്മൾ അത് സ്വീകരിക്കണം, കാരണം നമുക്ക് അവകാശമില്ല. പക്ഷേ മനുഷ്യർ പലരും ഈ ഉത്തരവാദിത്തം അല്ലെങ്കിൽ ഈ ഒരു പ്രാധാന്യം മറന്നുകൊണ്ട്, ഈ ഒരു ഗൗരവം മറന്നുകൊണ്ട് സ്വന്തം ശരീരത്തുണ്ടാക്കുന്ന പോലെ ദിവസങ്ങൾക്കും മാസങ്ങൾക്കും സ്ഥലങ്ങൾക്കുമൊക്കെ അവരുടേതായ പ്രത്യേകതകൾ കൽപ്പിക്കുന്നു. നമുക്ക് കാണാം, 3 പള്ളികളിലേക്കല്ലാതെ പുണ്യം പ്രതീക്ഷിച്ച് യാത്ര പോകാൻ പാടില്ല എന്ന് പറഞ്ഞു. പക്ഷെ ആളുകൾ സിയാറത്ത് ടൂർ എന്ന് പറഞ്ഞ് എത്രയോ പള്ളികളിലേക്കും മഹാന്മാരുടെ ജാറകളിലേക്കും മറ്റുമൊക്കെ തീർത്ഥയാത്ര പോകുന്നു. വലിയ ഇരുന്ന സ്ഥലമാണ്, വലിയ കിടന്ന സ്ഥലമാണ് എന്നൊക്കെ പറഞ്ഞ് ചില സ്ഥലങ്ങൾക്ക് പ്രത്യേകത കൽപ്പിക്കുന്നു. പാടുണ്ടോ? പാടില്ലാത്തതാണ്. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാധാന്യം കൊടുക്കാത്ത മാസങ്ങൾക്ക് നമ്മുടെ വക പ്രാധാന്യം കൽപ്പിച്ച് നമ്മൾ മാറ്റിവെക്കുന്നു. നിങ്ങൾ നോക്കും, മുഹറം മാസം പവിത്ര മാസമാണ്, പക്ഷെ നമ്മുടെ നാട്ടിൽ 1 മുതൽ 10 വരെ നഹ്സാണ്. അന്ന് പുരയെ കൂടാൻ പാടില്ല, കച്ചവടം തുടങ്ങാൻ പാടില്ല, കല്യാണം നടത്താൻ പാടില്ല, നിശ്ചയം പാടില്ല. അപ്പൊ ഒരു നഹ്സിന്റെ മാസമായി നമ്മളതിനെ പ്രഖ്യാപിച്ചു. അള്ളാഹ് പഠിപ്പിച്ചതാണോ? റസൂൽ പഠിപ്പിച്ചതാണോ? അല്ലേ? അല്ല. അതുപോലെ റബീഉൽ മാസം ഒരു പ്രത്യേകതയില്ല, പക്ഷെ നമ്മുടെ ഖൗമന്താ വിശ്വസിക്കുന്നത് റസൂൽ ജനിച്ച മാസമായതുകൊണ്ട് ഏറ്റവും ശ്രേഷ്ഠമായ മാസം. റസൂലിനെ പ്രസവിച്ച രാത്രി ലൈലത്തുൽ ഖദറിനേക്കാളും മഹത്വമുള്ള രാത്രി, അത് ഈദുൽ ഫിത്തറിനേക്കാളും ഈദുൽ അദ്ഹയേക്കാളും വലിയ ആഘോഷമാണ്. അവർ റബീഉൽ അവൽ അല്ലാഹു റസൂലും പറയാത്ത പുതിയ പ്രത്യേകതകൾ ഇവർ ചാർത്തിക്കൊടുത്തു. അതുപോലെ റജബ് മാസത്തിന് ഒരു പ്രത്യേകതയുമില്ല, പക്ഷേ ഈ കഴിഞ്ഞ മാസം മുസ്ലിയാക്കന്മാർ എന്തെല്ലാം പറഞ്ഞു. റജബ് 25 നോമ്പ് സുന്നത്താണ്, ആ കിതാബിലും ഡി കിതാബിലും മറ്റേ കീറ കിതാബിലുണ്ട്. റജബ് 27 എന്താ പ്രത്യേകത എന്ന് പറഞ്ഞ ഇസ്റാ മിഅ്റാജ് ഉണ്ടായതാണ്, റസൂലുള്ളാഹിക്ക് രാപ്രയാണവും ആകാശാരോഹണവും ഉണ്ടായതാണ്. യഥാർത്ഥത്തിൽ ചരിത്രപരമായി തെളിയിക്കപ്പെട്ട ഒരു സംഗതിയല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് വരുന്നതിന് ഒരു വർഷം മുമ്പാണ്
ഇസ്രാമിറാജ് സംഭവം ഉണ്ടായത് എന്നല്ലാതെ ഏത് മാസത്തിലാണെന്നോ ഏത് തീയതിയിലാണെന്നോ സഹാബത്ത് നബി പറഞ്ഞു കൊടുത്തിട്ടില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെയും 10 കൊല്ലത്തോളം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചു. അവിടുന്ന് അവിടുത്തെ സഹാബത്തോ മീറാജ് കൊണ്ടാടിയില്ല, റജബ് 25 മീറാജ് നോമ്പ് നോക്കില്ല. ഇവിടെ അങ്ങാടിയിൽ ഈ ചൂടത്ത് പണിയെടുക്കുന്ന സാധാരണക്കാരൻ തൊഴിലാളി പോലും റജബ് 27 കള്ള നോമ്പ് നോറ്റ് അഭിമാനത്തോടെ വരുന്നു. എനിക്കിന്ന് നോമ്പാണ്, എല്ലാ തിങ്കളും വ്യാഴം നോമ്പുണ്ട്, അതാ ഖുറാഫ് എടുക്കൂല. എല്ലാ മാസവും 13, 14, 15 നോമ്പുണ്ട്, അത് ഖുറാഫ് എടുക്കൂല. പക്ഷേ റജബ് 25 നോമ്പ് എടുക്കും. അതുപോലെ ശഅബാൻ 15 കള്ള നോമ്പ് എന്തുണ്ടോ അത് ആവേശത്തിലുണ്ട്. അത് ഇബ്ലീസിന്റെ പണിയാ, ഹറാമിന് അതൃപ്പം കൂട്ടിക്കൊടുക്കുക എന്നുള്ളത്. മനസ്സിലായില്ലേ? അപ്പൊ റജബ് 25 ഒരു പ്രത്യേകതയില്ല, റജബ് മാസത്തിന് പ്രത്യേകതയില്ല, റജബിന് പ്രത്യേകത കൽപ്പിക്കൽ ജാഹിലി സമ്പ്രദായമാണ്. പക്ഷേ ഇവിടെ ഇതാ മിഹ്റാജ് രാത്രി എന്ന് ആഘോഷിക്കുന്നു, മിഹ്റാജ് നോമ്പ് നോൽക്കുന്നു. അതുപോലെ നിങ്ങൾ നോക്ക്, റമദാൻ 17 പ്രത്യേകം ആണ്ടുകൊണ്ടാണ്ട് ബദരീങ്ങളെ പേരിൽ. ബദർ യുദ്ധം കഴിഞ്ഞിട്ട് 8 കൊല്ലം അള്ളാഹുവിന്റെ റസൂൽ ജീവിച്ചു, ഒരൊറ്റ ബദരീങ്ങളാണ്ടും കൊണ്ടാടിയിട്ടില്ല. അപ്പൊ അള്ളാഹും റസൂലും പ്രത്യേകത കൽപ്പിക്കാത്ത ദിവസങ്ങൾക്ക് ജനങ്ങളുടെ വകയായി പ്രത്യേകത കൽപ്പിക്കുന്നു, മാറ്റിമറിക്കുന്നു. ഇത് ജാഹിലിയ കാലത്തെ പതിവായിരുന്നു. നസി എന്നാണ് ഇതിന് പറയുക. 4 മാസം യുദ്ധം പാടില്ലാത്ത മാസമായപ്പോ അറബികൾക്ക് ക്ഷമിക്കാൻ കഴിയൂല. അപ്പൊ അവരെന്ത് ചെയ്യും? ഈ 3 മാസം തുടർച്ചയായി നിന്ന് 1 മാസം കട്ട് ചെയ്യും. എന്നിട്ട് അതിന് പകരം വേറൊരു മാസം എന്താവും? പവിത്ര മാസമായി ആഘോഷിക്കും. അതിനെക്കുറിച്ച് അള്ളാഹു പറഞ്ഞു, ഇന്നമൻ നസിയു സിയാദത്തും ഫിൽ കുഫർ, ഇങ്ങനെ പവിത്രതയെ മാറ്റിവെക്കൽ, ഒന്നൊന്നിലേക്ക് മാറ്റൽ, അത് കുഫറിലുള്ള ആധിക്യമാണ് സൂചിപ്പിക്കുന്നത് എന്ന് കടുത്ത കുഫറാണതെന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതാല പറഞ്ഞത്. അതുപോലെ നസിയാണ് യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിക്കുന്നത്. ഇവിടെ അതുപോലെ തന്നെ ശഅബാന്റെ കാര്യം, റമദാനിലാണ് ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത്, റമദാനിലാണ് ലൈലത്തുൽ ഖദ്ർ, അത് അവസാനത്തെ 10 ഏറ്റവും സാധ്യതയുള്ളത് എന്നൊക്കെ പഠിക്കുന്നു. പക്ഷേ ശഅബാൻ മാസത്തിൽ ഇവിടുത്തെ ഖുറാഫികൾ എന്ത് ചെയ്യുന്നു? ഖുർആൻ അവതരിച്ചത് ശഅബാൻ 15 എന്നിട്ട് അവര് ശഅബാൻ 15 കൊണ്ടാടുന്നു, ചക്കരച്ചോറ് വെക്കുന്നു, ഹലുവ വിതരണം നടത്തുന്നു, ശഅബാൻ 15 കള്ള നോമ്പ് നോൽക്കുന്നു. കണ്ടോ, തെളിവുണ്ടോ? യാതൊരു തെളിവുമില്ല എന്നതാണ് വാസ്തവം. ബറാഅത്ത് രാവ് എന്നും പറഞ്ഞിട്ട് ഖുർആൻ അവതരിച്ച രാത്രി, അത് ഈ പറഞ്ഞ ലൈലത്തു മുബാറക്കത്ത് എന്ന് പറയുന്ന, ഇപ്പോൾ ഞാൻ ഓതി വെച്ച സൂറത്ത് ദുഖാനിൽ പറഞ്ഞ ലൈലത്തു മുബാറക്കത്ത്, അത് ശഅബാൻ 15 നമ്മുടെ ഖൗമ വിശ്വസിക്കുന്നത്. ഭൂരിപക്ഷം വരുന്ന മുഫസ്സിറുകൾ ആയത്തിന് എന്താണ് അർത്ഥം കൊടുത്തതെന്ന് അവർ തന്നെ പള്ളി ദർശിൽ പഠിപ്പിക്കുന്ന കിതാബുകളിൽ പോലും അവർ നോക്കാറില്ല. നിങ്ങൾ നോക്ക്, ഹാമീം വൽ കിതാബിൽ മുബീൻ, കാര്യങ്ങൾ വ്യക്തമാക്കുന്ന ഈ ഗ്രന്ഥമാണ് സത്യം. ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തിൽ മുബാറക, അതിനെ നാം അവതരിപ്പിച്ചിട്ടുള്ളത് മുബാറക്കത്തായ അനുഗ്രഹീതമായ ബറക്കത്താക്കപ്പെട്ട ഒരു രാത്രിയിലാകുന്നു. കണ്ടോ, ഇന്ന കുന്ന മുന്തിരീൻ, തീർച്ചയായും നാം മുന്നറിയിപ്പ് നൽകുന്നവരാകുന്നു. ഫിഹാ യുഫ്റഖു കുല്ലു അംരിൻ ഹക്കീം, യുക്തിമത്തായ മുഴുവൻ കാര്യങ്ങളും അന്ന് വേർതിരിച്ച് വിവരിക്കപ്പെടുന്നു. ഇവിടെ ലൈലത്തുൽ മുബാറക്കത്ത് എന്ന് പറഞ്ഞത് ഖുർആനിൽ സൂറത്ത് അതിലെന്താ പറഞ്ഞത്? ഈ ഖുർആനെ നാം അവതരിപ്പിച്ചത് ഖദറിന്റെ രാത്രിയിലാണ്, നിർണയത്തിന്റെ രാത്രിയിലാണ്. അതേതാണ് ലൈലത്തുൽ ഖദ്ർ? ലൈലത്തുൽ ഖദ്ർ ഖൈറും മിൻ അൽഫി ശഹ്ർ, 1000 മാസങ്ങളെക്കാൾ പുണ്യമുള്ള രാവാണത്. അത് ഏത് മാസത്തിലാ? ആർക്കും സംശയമില്ല, ശഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീൽ ഖുർആൻ, ഖുർആൻ ഇറങ്ങിയത് റമളാൻ മാസത്തിലാണ്. അപ്പൊ റമളാൻ മാസത്തിലാണ് ലൈലത്തുൽ ഖദ്ർ. ആ ലൈലത്തുൽ ഖദറിനെ പറ്റി ലൈലത്തുൽ മുബാറക്ക എന്ന് വേറൊരു പേര് പറഞ്ഞു എന്നേ ഉള്ളൂ. രണ്ടും ഒരു രാത്രി തന്നെയാണ്. അല്ലാതെ ലൈലത്തുൽ മുബാറക്ക ശഅബാൻ 15, ലൈലത്തുൽ ഖദർ റമളാനില് എന്നിങ്ങനെ ഒരു വ്യത്യാസം, അത് യഥാർത്ഥത്തിൽ പ്രാമാണികമായി തെളിയിക്കപ്പെട്ട കാര്യമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. പല ആളുകളും വന്ന് ഭക്ഷണമുണ്ടാക്കി പള്ളികളിൽ എത്തിക്കുന്നു, പള്ളികളിൽ ഒത്തുകൂടി പ്രത്യേകം നിസ്കരിക്കുന്നു, പ്രത്യേകം സലാത്ത് ചെല്ലുന്നു, രാത്രി ഉറക്കമൊഴിച്ചിരുന്ന് ശഅബാൻ 15 ഹയാത്താക്കുന്നു. ആയുസ്സും റിസ്ക്കും കണക്കാക്കുന്ന ദിവസമാണ് എന്ന നിലക്ക് ആയുസ്സിനു വേണ്ടി പ്രത്യേകം യാസീൻ ഓതുന്നു, റിസ്ക് നിലനിൽക്കാൻ വേണ്ടി പ്രത്യേകം യാസീൻ ഓതുന്നു എന്ന് ശഅബാൻ 15 രാത്രിയിൽ. ഉത്തരേന്ത്യയിലൊക്കെ പള്ളികളിലൊക്കെ ലൈറ്റുകളിട്ട് ദീപാലങ്കാരം നമുക്ക് കാണാൻ സാധിക്കും. ഗൾഫ് രാജ്യങ്ങളിലൊക്കെ, അതുപോലെ അറബ് മുസ്ലിം രാജ്യങ്ങളിൽ പലയിടത്തും പലവിധത്തിലുള്ള ആചാരങ്ങളാണ് സൂഫികൾ ഈ ശഅബാൻ 15 കൊണ്ടാടിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ സുഹൃത്തുക്കളെ, ഇവിടെ നമ്മൾ ശഅബാന്റെ കാര്യത്തിൽ രണ്ടു അറ്റത്തായി നമുക്ക് മുസ്ലിം സമുദായത്തെ കാണാം. ഒരാൾ പറഞ്ഞു, ശഅബാൻ സാധാരണ മറ്റു മാസങ്ങളെപ്പോലുള്ള ഒരു മാസം മാത്രം, ഒരു പ്രത്യേകതയുമില്ല. വേറെ ചില ആൾ പറഞ്ഞു, ശഅബാൻ മാസം മഹത്വമേറിയ ശഅബാൻ 15 ഖുർആൻ ഇറങ്ങിയ രാത്രി, ആ രാത്രിയുള്ള ദിവസമാകുന്നു, അതുകൊണ്ട് അന്ന് പ്രത്യേകം ആഘോഷമുണ്ട്, ഖുർആൻ ഇറങ്ങിയ രാവിലെ നമ്മൾ ആഘോഷിക്കണം എന്ന് പറയും. ഈ രണ്ടും തെറ്റാണ്. ഈ രണ്ടു വാദങ്ങളും നമ്മൾ പഠന വിധേയമാക്കിയാൽ നമുക്ക് മനസ്സിലാകും ഖുർആൻ ഇറങ്ങിയ രാത്രി അത് ശഅബാൻ 15 അല്ല, അത് റമദാനിലെ ലൈലത്തുൽ ഖദർ ആണ്. അതിനെ സംബന്ധിച്ചാണ് ലൈലത്തുൽ മുബാറക്കത്ത് എന്നിവിടെ പറഞ്ഞിട്ടുള്ളത്. വിശുദ്ധ ഖുർആനിലെ ആ ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിൻ വിശദീകരിച്ചിട്ടുണ്ട്. നമ്മളോട് ലൈലത്തുൽ ഖദർ അന്വേഷിക്കാൻ പറഞ്ഞ എന്നാ ശഅബാനില്ല, അല്ല, ഇൽ തമിസുഹാ ഫിൽ അശ്ര ലവാഖിർ, റമദാനിലെ അവസാനത്തെ പത്തിൽ നിങ്ങൾ അത് അന്വേഷിച്ചു കൊള്ളുക. വൽ തമിസുഹാ ഫി കുല്ലി വിത്രിൻ, പ്രത്യേകിച്ചും അതിൽ അവസാനത്തെ പത്തിലെ ഒറ്റയിട്ട രാവുകളിൽ, അതാണ് ലൈലത്തുൽ ഖദർ അല്ലേ. എന്നാൽ ഇപ്പൊ പറയുന്നതോ അത് ലൈലത്തുൽ മുബാറക്കത്ത് എന്ന് പറയുന്ന ശഅബാൻ 15 തബരി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ഈ രണ്ടഭിപ്രായങ്ങൾ പറഞ്ഞ ശേഷം പറഞ്ഞു, വാഉലൽ ഖൗലൈൻ ഫീ ദാലിക ബിസ്വാബ്, ഈ രണ്ടഭിപ്രായങ്ങളിൽ ശരിയോടെ ഏറ്റവും അടുത്തത് ഖൗലുമൻ ഖാല ദാലിക ലൈലത്തുൽ ഖദർ, ലൈലത്തുൽ ഖദർ ആണത് എന്ന് പറഞ്ഞ അഭിപ്രായമാണ്. ലിമാ ഖതഖദ്ദമ മിൻ ബയാനിനാ അൻ അന്നൽ മഅനിയ ബിഖൗലിഹി ഇന്നാ അൻസൽനാ ഫീ ലൈലത്തി മുബാറക ലൈലത്തുൽ ഖദർ, ലൈലത്തുൽ മുബാറകത്ത് എന്ന് പറഞ്ഞതുകൊണ്ട് സൂറത്ത് ദുഖാനിൽ പറഞ്ഞതുകൊണ്ട് ഉദ്ദേശം ലൈലത്തുൽ ഖദർ ആണ് എന്ന് നാം മുമ്പ് വിവരിച്ചിട്ടുണ്ട്. അങ്ങനെ വിവരിക്കാൻ സാധിക്കുള്ളൂ. അപ്പോ തഫ്സീറുകളെ കൂട്ടത്തിൽ വളരെ പൗരാണികമായ തഫ്സീറാണ് തഫ്സീർ തബരി. അതുപോലെ തഫ്സീർ ഇബ്നു കസീർ, യഖൂലു തആല മുഖബിറൻ അനിൽ ഖുർആനിൽ അലീം ഇന്നഹു അൻസലഹു ഫീ ലൈലത്തി മുബാറക വഹിയ ലൈലത്തുൽ ഖദർ, ഖുർആനെ സംബന്ധിച്ച് അല്ലാഹു പറയുന്നു മുബാറക്കത്തായ രാത്രിയിലാണ് നാം അതിനെ ഇറക്കിയത്. അതേതാണ്? അത് ലൈലത്തുൽ ഖദർ ആണ്. കമ ഖാല അസ്സ വജൽ, അല്ലാഹു പറഞ്ഞതുപോലെ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദർ, നാം അതിനെ ഖദറിന്റെ രാത്രി ഇറക്കിയിരിക്കുന്നു എന്ന് അല്ലാഹു പറഞ്ഞില്ലേ? അതുപോലെ തന്നെ വകാന ദാലിക ഫീ ശഹ്റി റമളാൻ, അത് റമളാൻ മാസത്തിലായിരുന്നു. കമ ഖാല തബാറക വതആല ശഹ്റു റമളാൻ അല്ലദി അൻസല ഫീഹിൽ ഖുർആൻ, ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട റമളാൻ മാസം എന്ന് അല്ലാഹു പറഞ്ഞതുപോലെ. വമൻ ഖാല ഇന്നഹാ ലൈലത്തുൻ നിസ്ഫു മിൻ ശഅബാൻ, ലൈലത്തുൽ മുബാറകത്ത് ശഅബാൻ 15 ആരെങ്കിലും പറഞ്ഞാൽ കമാറുവിയൻ ഇക്രിമ, ഇക്രിമയിൽ നിന്നും അപ്രകാരം പ്രബലമല്ലാത്തൊരു റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ ആ ഇക്രിമയുടെ അഭിപ്രായം, ആ തെറ്റായ അഭിപ്രായം ആരെങ്കിലും സ്വീകരിച്ചാൽ ഫലഖദ് അബഅദ നജഅ, അവൻ ശരിയായ മാർഗത്തിനും തെറ്റിപ്പോയി എന്ന്. നോക്കൂ നിങ്ങൾ, ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ തഫ്സീറും തബരിയുടെ തഫ്സീറും തഫ്സീറുകളിൽ പ്രമുഖമായ, അതായത് റസൂലുള്ളാഹിന്റെ ഹദീസ് കൊണ്ടും സഹാബത്തിനെയും താബിഈങ്ങളെയും വചനങ്ങൾ കൊണ്ടും ഖുർആനെ വ്യാഖ്യാനിക്കുന്ന തഫ്സീർ, പ്രമുഖമായ തഫ്സീറുകളാണിത്. ഇനി നിങ്ങൾ നോക്കി, ഈ ചക്കരച്ചോറും അതുപോലെ തന്നെ ഈ റമദാൻ ഈ ശഅബാൻ മഞ്ഞ് നോമ്പൊക്കെ നോൽക്കുന്ന ഖൗമിന് ഏറെ ഇഷ്ടപ്പെട്ട ഒരു തഫ്സീർ കൂടി പറയാം, റാസിയുടെ തഫ്സീർ. അയാൾ എന്താ പറഞ്ഞത്? വഅമ്മൽ ഖായിലൂന ബി അന്നൽ മുറാദ മിനൽ ലൈലത്തിൽ മുബാറകത്തിൽ മദ്കൂറ ഫി ഹാദിൽ ആയ ലൈലത്തുൽ നിസ്ഫു മിൻ ശഅബാൻ, അദ്ദേഹം പറയാണ് ലൈലത്തുൽ മുബാറകത്തെന്ന് ഇതുകൊണ്ട് ഉദ്ദേശം അത് ലൈലത്തുൽ നിസ്ഫു മിൻ ശഅബാൻ ആണ്, ശഅബാൻ 15 രാത്രിയാണ് എന്ന് പറഞ്ഞവർ. ഫമാ റായിതു ലഹും ദലീലൻ, അവർക്ക് ഒരു തെളിവ് ഞാൻ കണ്ടിട്ടില്ല, അവലു അല്ലെ അവലംബിക്കാവുന്ന ഒരു തെളിവുമില്ല. ചില ആളുകൾ അങ്ങനെ ഉദ്ധരിച്ചു, അതുകൊണ്ട് അവർ തൃപ്തിപ്പെട്ടിരിക്കുകയാണ്. റസൂലിൽ നിന്ന് ആ വിഷയത്തിൽ വല്ലതും സ്ഥിരപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൽ അധികമായി ആരും പറയേണ്ടതില്ല. പക്ഷേ അങ്ങനെ വന്നിട്ടില്ല, വൈല ഫൽഹഖു ഹുവൽ അവ്വൽ, അങ്ങനെ വന്നിട്ടില്ലെങ്കിൽ ഒന്നാമത് പറഞ്ഞ ലൈലത്തുൽ ഖദർ എന്നതാണ് സത്യം. ഇത് മൂന്ന് തഫ്സീർ ഞാൻ വായിച്ച് ആകെ മൂന്നെണ്ണത്തിൽ മാത്രമേ ഉള്ളൂ എന്നുള്ളതുകൊണ്ടല്ല, ഒരു ഖുതുബയിൽ അത്രയല്ലേ വായിക്കാൻ പറ്റുള്ളൂ. നിങ്ങൾക്കൊക്കെ ഇബ്നുൽ ജൗസിയുടെ സാദുൽ മസീർ, തഫ്സീർ ഖുർത്തുബിയുടെ തഫ്സീർ, ജമഖ്ശരി, സൗഖാനി, അബൂബക്കർ ബിൽ അറബി, അതുപോലെ തന്നെ പള്ളി ദർസുകളിൽ ഓതുന്ന ജമൽ, സ്വാവി, ഇങ്ങനെയുള്ള തഫ്സീറുകളൊക്കെ ഈ വാസ്തവം തുറന്നു പറയുകയും ഇക്രിമയുടെ തെറ്റായ അഭിപ്രായത്തെ തള്ളിക്കളയുകയുമാണ് യഥാർത്ഥത്തിൽ ചെയ്തിട്ടുള്ളത്. അപ്പൊ ബറാത്ത് ആഘോഷക്കാരെ ഒന്നാമത്തെ തെളിവിന്റെ കഥ ഇതാണ്. ലൈലത്തുൽ മുബാറകത്ത് എന്നത് ശഅബാൻ 15 എന്ന് പറയുന്നത് തെറ്റായ അഭിപ്രായമാണ്. അങ്ങനെയല്ല മുഫസ്സിറുകൾ പറഞ്ഞിട്ടുള്ളത്, സഹാബികൾ ഉദ്ധരിക്കപ്പെട്ടതും അങ്ങനെയല്ല, താബിഗ ഉദ്ധരിക്കപ്പെട്ട ഇക്രിമയുടെ ഒരു തെറ്റായ അഭിപ്രായം അങ്ങനെ വന്നതാണ്. ഇനി നിങ്ങൾ നോക്കൂ, അന്ന് റഗായിബ് നിസ്കാരം എന്ന പേരിൽ പ്രത്യേക നിസ്കാരം സംഘടിപ്പിക്കുന്നതാണ്. 100 റഖഅത്താണ് ആ നിസ്കാരം. വേറെയും ചില പ്രത്യേക നിസ്കാരങ്ങൾ ശഅബാൻ 15 രാത്രി നിസ്കരിക്കാറുണ്ട്. അവരുദ്ധരിക്കുന്ന ഹദീസ് റസൂൽ പറഞ്ഞു അത്രേ, ഇതാ കാനത്തു ലൈലത്തുൻ നിസ്ഫു മിൻ ശഅബാൻ ഫഖൂമു ലൈലഹാ വസൂമു നഹാറഹ, ശഅബാൻ 15 ആയി കഴിഞ്ഞാൽ അതിന്റെ രാത്രിയിൽ നിങ്ങൾ നിസ്കരിക്കുക, അതിന്റെ പകലിൽ നിങ്ങൾ നോമ്പെടുക്കുക. ഫഇന്നല്ലാഹ യൻസിലു ഫിയാ ലിഗുറൂബി ശംസി ലാ സമാഇ ദുനിയാ, കാരണം ആ രാത്രിയിൽ സൂര്യാസ്തമയം മുതൽ ഭൂമിയുടെ അടുത്ത് ആകാശത്തേക്ക് അല്ലാഹു ഇറങ്ങി വരും. ഫയഖൂൽ എന്നിട്ട് ചോദിക്കും, അലാ മിൻ മുസ്തഗ്ഫിരിൻ ലീ, എന്നോട് കുറക്കലിനെ ചോദിക്കുന്നവരുണ്ടോ, ഫാഗ്ഫിർ ലഹു, ഞാൻ അവർക്ക് പുറത്തു കൊടുക്കാം. അലാ മുസ്തർസിഖിൻ, എന്നോട് റിസ്ഖിനെ ചോദിക്കുന്നവരുണ്ടോ, ഫാർസുഖഹു, ഞാൻ അവർക്ക് റിസ്ഖ് നൽകാം. അലാ മുബ്തലൻ ഫവാഖിബഹു, കണ്ടോ, ഫവാഫിയഹു, പരീക്ഷിക്കപ്പെട്ട ആളുകളുണ്ടോ, അവർക്ക് നാം സൗഖ്യം നൽകാം. ഇങ്ങനെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും നേരം പുലരും വരെ. ഇത് ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്, പക്ഷേ ഇതിന്റെ സനദ് കെട്ടി ഉണ്ടാക്കപ്പെട്ട മൗലു ആണ് എന്നാണ് ഇമാമികൾ പറഞ്ഞിട്ടുള്ളത്. ഹദീസ് നിദാന ശാസ്ത്രം അനുസരിച്ച് ഹദീസ് നിരൂപണം നടത്തിയിട്ടുള്ള പണ്ഡിതന്മാരെന്താണ് പറഞ്ഞു, ബൂസീരി തന്റെ ജവായിദിൽ പറഞ്ഞു, ഇസ്നാദുഹു ളഈഫുൻ ലിളാഫി ഇബ്നു അബി ബസ്റ ഇബ്നു അബി സബ്ര എന്ന ദുർബലനായ റാവി ഉള്ളതിനാൽ ഇതിന്റെ പരമ്പര ദുർബലമാകുന്നു. ഖാലഫി അഹമ്മദ് ബിൻ ഹംബൽ വഅബ്നു മഅ്ഇൻ, ഇമാം അഹമ്മദും ഇബ്നു മഅ്ഇനും പറയുന്നു ഈ ഇബ്നു അബി സബ്രയെ പറ്റി, യലഉൽ ഹദീസ്, അയാൾ ഹദീസ് കെട്ടി ഉണ്ടാക്കുന്ന ആളാണ്, റസൂലുള്ളാഹിന്റെ പേരിൽ ഇല്ലാത്ത ഹദീസ് ഉണ്ടാക്കുന്ന ആളാണ്. ഇബ്നു റജബ് അൽ ഹംബലി പറഞ്ഞു, ഇസ്നാദുഹു ളഈഫ്. അപ്പൊ ഇതൊക്കെ പറഞ്ഞ എന്താ ചെയ്ത്, പിൽക്കാലത്താരെ കണ്ടുപിടിച്ചല്ല, മുൻഗാമികളായ ഇമാമുകൾ പറയാണ്. ഇനി നിങ്ങൾ നോക്കി, അള്ളാഹു എല്ലാ രാത്രിയിലും അവസാന യാമത്തിൽ ഇറങ്ങും എന്ന് പറഞ്ഞ ആ ഹദീസ് ഉണ്ടല്ലോ, അത് ഇതേറ്റ് തെറ്റല്ലേ? ശാബാൻ പതിനഞ്ചിന് രാത്രി മാത്രല്ല, ഓരോ രാത്രിയും രാത്രിയുടെ മൂന്നിലൊന്ന് ബാക്കിയുള്ള സമയത്ത് അള്ളാഹു ഭൂമിയോടത്ത് ആകാശത്തേക്ക് ഇറങ്ങി വരും. അതാണ് തഹജ്ജു നിസ്കരിക്കാൻ വേണ്ടി നമ്മളെ പ്രേരിപ്പിക്കുന്ന ഹദീസ്. 27 സഹാബികൾ ഉദ്ധരിച്ച മുതവാത്തിറായ ഹദീസാണത്. അതിനെതിരാണ് ഈ മൗദുവായ ഹദീസ്, ശാബാൻ പതിനഞ്ച് സ്പെഷ്യൽ ഇറക്കമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കാം. ഇനി 100 നിസ്കാരത്തിന്റെ ഹദീസ്, ഒറ്റൊന്നും നിസ്കരിക്കൂല, എന്നാലും അത് ഞങ്ങളെ കോജാക്കന്മാരെ കിതാബിലുണ്ട് എന്ന് പറഞ്ഞ് സമാധാനിക്കും. അൻ അലി റളിയല്ലാഹു അൻഹു, അലി അല്ലാഹു ഉദ്ധരിച്ച പറഞ്ഞതായിട്ട് ഉദ്ധരിക്കുകയാണ്, യാ അലി മൻ സല്ലാമി അതർകഅത്തൻ ലൈലത്തൻ നിസ്ഫി മിൻ ശഅബാൻ യഖ്റഉ ഫീ കുല്ലി റഹത്തിൻ ബി ഫാതിഹത്തിൽ കിതാബ് വഖുൽ അല്ലാഹു അശറ മറാത്തിൻ ഇല്ലാ ഖല അല്ലാഹു ലഹു കുല്ല ഹാജ. നീണ്ട ഹദീസ് ആയ തലക്ക ഇങ്ങനെയാണ്, അലിയെ വിളിച്ചിട്ട് റസൂൽ പറഞ്ഞത്രേ, അലി ആരെങ്കിലും ശഅബാൻ 15 രാത്രി 100 നിസ്കരിച്ചാൽ ഓരോ റക്അത്തിലും ഫാത്തിഹ സൂറത്തും കുല്ലു അല്ലാഹു 10 ഓതിയാൽ അവന്റെ എല്ലാ ആവശ്യങ്ങളും പരിഹരിച്ചു കൊടുക്കും എന്ന്. സുയൂത്തി ഈ ഹദീസിനെ അല്ലാലിൽ മസ്റുഅ ഫി അഹാദീസ് ളഈഫതി വൽ മൗളുഅ എന്ന ഒരു ഗ്രന്ഥമുണ്ട് അദ്ദേഹത്തിന്, അതായത് ദുർബല ഹദീസുകളെ കുറിച്ചുള്ള ഒരു പുസ്തകം, രണ്ട് വള്ളി പുസ്തകമാണ്. ആ പുസ്തകത്തിൽ അദ്ദേഹം ഇത് എടുത്തുകൊടുത്ത് രണ്ടാം വള്ളിയത്തിൽ പറയുകയാണ്, ഇത് മിൻ റിവായത്തിൽ ജോർഖാനി, ജോർഖാനിയുടെ റിവായത്തിലുള്ളതാണ് ഇത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, റക്കാല ഷൗഖാനി ഫിൽ ഫവായിദിൽ മജ്മുഅ, കണ്ടോ. അപ്പൊ ദുർബല ഹദീസിന് ഇദ്ദേഹം എടുത്തുകൊടുത്തു, ആര്, സുയൂത്തി എടുത്തുകൊടുത്തു എന്ന് മാത്രമല്ല, ഷൗഖാനി ഫവായിദുൽ മജ്മുഇൽ പറയാണ്, മൗളൂഉൻ, ഇത് നിർമ്മിത ഹദീസാണ്. വഫി അൽഫാളിൽ മുസറഹത്തി ബിമാ യനാലുഹു ഫാഇലുഹ മിൻ സവാബി, ഇതിന്റെ പരമ്പരയിൽ നീണ്ട പരമ്പര എടുത്തു അല്ല, ഹദീസിന്റെ എടുത്തു നോക്കിയാൽ അന്ന് നിസ്കരിച്ചിട്ടുള്ള പോരിശ കേട്ടാൽ മാലായം തരി ഇൻസാൻ ലഹു തമ്മീദും ഫി വലഹി, വകതിരിവുള്ള ഒരുത്തരും ഇത് കെട്ടുണ്ടാക്കിയാന്നുള്ള ഈ സംശയം തോന്നൂല, അങ്ങനത്തെ ബഡായിയാ പറഞ്ഞിട്ടുള്ളത്. വരിജാലുഹു മജ്ഹൂലൂൻ, ഇതിന്റെ റിപ്പോർട്ടർമാർ അറിയപ്പെടാത്ത ആളുകളാണ്. വഖദ്റുവിയ മിൻ തരീഖിൻ സാനിയത്തിൻ വസാലിസ, രണ്ടും മൂന്നും സനദുകളിലൊക്കെ വന്നിട്ടുണ്ട്. കുല്ലുഹാ മൗദുആ, എല്ലാം നിർമ്മിതമാണ്. റുവാത്തുഹ മജാഹീൽ, അതിന്റെ റിപ്പോർട്ടർമാർ മജ്ഹൂലുകളാണ്. എന്തിനാ ഇതൊക്കെ വായിക്കണമെന്ന് വെച്ചാല്, ഇതൊക്കെ വിശ്വസിക്കുന്ന കൗമുണ്ടെന്ന്, ആ 100 നമ്മൾ നിസ്കരിച്ചില്ലെങ്കിലും മുൻഗാമികൾ നിസ്കരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്, ഇഹ്യാ ഉലൂമുദ്ദീനിലുണ്ട്, ഗസ്സാലി പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെയാണ് പറയുക. 15 രാവിന്റെ 100, അതുപോലെ 10 ചിലപ്പോൾ നിസ്കരിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് പറഞ്ഞ ഗസ്സാലി, ഗസ്സാലിയുടെ ഹയ്യാക്ക് അടിക്കുറിപ്പ് എഴുതിയ ഹാഫിദുൽ ഇറാഖി, അദ്ദേഹം ഹയ്യാന്റെ തഖ്രീജിൽ പറഞ്ഞു, റവാഹു ഇബ്നു മാജ മിൻ ഹദീസ് അലിയിൻ ഇദാ കാന തൈത നിസ്ഫു ശഅബാൻ എന്ന് പറഞ്ഞ ഹദീസിനെ പറ്റി അദ്ദേഹം പറയുകയാണ്, ഇസ്നാദുഹ ളഈഫ്, അത് ദുർബലമാണ്. അപ്പൊ സഹീഹായ ഹദീസ് അല്ല ഇതൊന്നും. സഹീഹായ ഹദീസ് കൊണ്ട് മാത്രമേ ഒരു പുതിയ അമൽ നമുക്ക് സ്ഥിരപ്പെടുള്ളൂ. അപ്പൊ യഹ്യായിലുണ്ട്, ഹിയാലുണ്ട്, ഹിയാൽ അങ്ങനെ എന്തെല്ലാം കള്ളക്കഥകളുണ്ട്, അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ അല്ലാഹു. അദ്ദേഹം ഒരുപാട് ദുർബല ഹദീസുകൾ അതിൽ കുത്തി നിറച്ചിട്ടുണ്ട്. ഇവിടെ തലശ്ശേരി എന്നാണല്ലോ ഇറക്കിയത് അല്ലേ, മലയാള പരിഭാഷ 40 വള്ളിയും ഹിയാ ഉലുമുദ്ദീന്റെ, എത്ര ഖുറാഫാത്തുകളായിലുള്ളത്, കള്ള ഹദീസുകളുടെ ഒരു ഗോഡൌൺ എന്ന് പറയുന്ന ശരി. അപ്പൊ അതുകൊണ്ട് സുഹൃത്തുക്കൾ നല്ലോണം ശ്രദ്ധിക്കേണ്ട കാര്യമാണിത്. ഇനി നിങ്ങൾ നോക്കി, ഇബ്നുൽ ഖയ്യിം തന്റെ മനാറുൽ മുനീഫ് എന്ന ദുർബല ഹദീസുകളെ കുറിച്ചുള്ള പുസ്തകത്തിൽ പറഞ്ഞു, വഹാദി സലാത്ത് വുലിഅത്ത് ഫിൽ ഇസ്ലാമി ബഅദ അൽ അർബഇനാ, ഹിജ്റ 400 ശേഷമാണ് ഇസ്ലാമിൽ ഇങ്ങനെ ഒരു പുതിയ നിസ്കാരം ഉണ്ടായത്. വനശാത്ത് ഫി ബൈത്തുൽ മഖദിസ്, ബൈത്തുൽ മുഖദ്ദസിലാണ് ഈ തുടങ്ങിയത്. ഫവുദി അൽ ഹൈദത്തു ഹദീസ്, അങ്ങനെ തുടങ്ങിയതിന് ശേഷം അതിനുവേണ്ടി കുറെ ഹദീസുകൾ നിർമ്മിക്കപ്പെട്ടു. പള്ളി ദർസിൽ ഓതുന്ന ഫതുവൽ മുഈനിൽ പോലും പറഞ്ഞതെന്താ, وأما الصلاة المعروفة ليلة الرغائب نصف شعبان ويوم عاشوراء فبدعة قبيحة وحديثها موضوعا കണ്ടോ, ലൈലത്തുർ റഗായിബ്, അതുപോലെ നിസ്ബ് ഷഅബാൻ, ഇങ്ങനെയുള്ള രാത്രികൾ അറിയപ്പെട്ട നിസ്കാരം, അതുപോലെ തന്നെ ആശുറാ ദിവസം പ്രത്യേക നിസ്കാരം, ഇതെല്ലാം വെറുക്കപ്പെട്ട ബിദ്അത്തുകളാണ്. ഇതിന്റെ ഹദീസുകൾ മൗദുആണെന്ന് സൈനുദ്ദീൻ മഖ്ദൂം തന്റെ ഫത്വൽ മുഈൻ പറഞ്ഞു. ശറഹുൽ മുഹദ്ദബിൽ ഇമാം നവവി പറഞ്ഞു, ഹാതാനി സ്വലാതാനി ബിദ്അതാനി വ മുൻകറതാനി കവ്യഹാനി ولا يغتر بذكرهما في كتاب قوت القلوب هي علوم الدين ولا بالحديث المذكور فيها فان ذلك باطل. ഈ രണ്ട് നിസ്കാരങ്ങൾ, സലാത്തുർ റഗായിബ് എന്ന നിസ്കാരവും അതുപോലെ തന്നെ നിസ്ബ് ഷഅബാൻ എന്ന നിസ്കാരവും, ഇത് രണ്ടും വെറുക്കപ്പെട്ട ബിദ്അത്തുകളാണ്. അബൂ താലിബുൽ മക്കിയുടെ ഖൂത്തുൽ ഖുലൂബിലോ അതുപോലെ തന്നെ ഖസ്സാലിയുടെ ഹിയാ ഉലൂമുദ്ദീനിലോ ഇത് പറയപ്പെട്ടത് കണ്ട് നീ വഞ്ചിതനാകേണ്ടതില്ല. ഈ വിഷയത്തിൽ ചില ഹദീസുകൾ ഉദ്ധരിക്കപ്പെടുന്നു, കേട്ടിട്ടും വഞ്ചിതനാകണ്ട, പേടിക്കണ്ട. ഫൈനദാലിക ബാത്തതെല്ലാം ബാത്തിലാകുന്നു. അപ്പൊ നിസ്കാരല്ലേ നല്ലതല്ലേ, നമ്മൾ നിസ്കരിച്ചില്ലെങ്കിൽ എന്തിനാ നിസ്കാരത്തെ കുറ്റം പറയണ് എന്നൊക്കെ പറയാം. അങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് നിവൃത്തിയുണ്ടോ? നമ്മൾ അഹ്ലു സുന്നത്തിന്റെ ആധാരം എന്താ? ഒന്നാം പ്രമാണം ഖുർആൻ, രണ്ടാമത്തെ പ്രമാണം സ്വഹീഹായ ഹദീസ്. എന്തിനാ സ്വഹീഹായ എന്ന് പറയുന്നത്? ലൈഫായ ദുർബലമായ തെളിവിന് കൊള്ളാത്ത ഒരുപാട് ഹദീസുകൾ പലരും കെട്ടിണ്ടെങ്കിൽ അതൊന്നും അഹ്ലു സുന്നത്തിന് സ്വീകാര്യമല്ല. അഹ്ലു സുന്നത്തിന് പുറത്തുള്ള അഹ്ലുൽ ബിദഅക്കും അതുപോലെ ഷിയാക്കൾക്കും അവർക്കൊക്കെ സ്വീകാര്യമായിരിക്കും, മനസ്സിലായില്ലേ? എന്നിട്ടും പള്ളിയിൽ വായിക്കുന്ന നവാത്തി കുത്തുബയിൽ എന്താ പറയണത്? അത്തനബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ വസ്ഫിഹി, ഈ രാത്രിയുടെ ദിവസത്തെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ പരത്തി പറഞ്ഞിട്ടുണ്ട്. അത് ശമമഞ്ചിനെ പറ്റി. വറഗബ ഫീ ഖിയാമി ലൈലത്തി നിസ്ഫിഹി, കണ്ടോ, ആ രാത്രി നിസ്കരിക്കുന്നതിനെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ പ്രേരിപ്പിച്ചിട്ടുണ്ട്. ഫതഅഹബു റഹിമക്കുമുല്ലാ ലഖസ്ദിഹ, അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? അതിനു വേണ്ടി ഒരുങ്ങണം, അല്ലാഹ് നിങ്ങൾക്ക് റഹ്മത്ത് ചെയ്യട്ടെ. വശമ്മിറു ലഖത്തിനാ ബിവൃദ്ധിഹ, അന്ന് ചൊല്ലേണ്ട പ്രത്യേക ചില പ്രാർത്ഥനകളുണ്ട്, അത് ചൊല്ലിക്കൊണ്ട് ആ ദിവസത്തെ മുതലെടുക്കാൻ നിങ്ങൾ ഒരുങ്ങിക്കൊള്ളൂ എന്ന് പള്ളിയിൽ വായിക്കുന്ന നവാത്തി കുത്തുവിൽ. അതേ മുദരിസ് തായ ഇറങ്ങിയിട്ട് പിന്നെ ദർസ് നടത്തുമ്പോൾ കുട്ടികൾക്ക് ഓതിക്കൊടുക്കണം എന്താ ഫത്വൽ മൊയിനിൽ? അത് വിദ്യാത്വം കബീഹത്വമാണ്. എന്തൊരു വൈരുദ്ധ്യ എന്നാലോചിച്ചോക്കൂ, എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ഒരു മാനദണ്ഡല്ലായിട്ടാ, ദീനെ സ്വീകരിക്കുന്നതിനൊരു മാനദണ്ഡമുണ്ട്. ആ മാനദണ്ഡം വിട്ട് അക്കിത്താവിലുള്ളവർക്ക് ഈ കിത്താവ് എടുക്കട്ടും, അങ്ങനെ കണ്ണോട്ടന്റെ വടികൾ അതിലും കുത്തി ഇതിലും കുത്തി ഒക്കെ നടക്കേണ്ടി വരും. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ശരിക്കും നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ട, 15 മുമ്പുണ്ട്, എല്ലാ മാസവും 15 മുമ്പുണ്ട്, 13 14 15 ആ നിലക്ക് ഷഅബാൻ 15, അല്ലാതെ ഷഅബാൻ 15 മാത്രമായിട്ട് പ്രത്യേക നോമ്പില്ല. അയ്യാമുൽ ബൈൽ എന്ന് പറയുന്ന മൂന്ന് ദിവസം രാവിലെ രാത്രി ഏതൊക്കെ? 13 14 15, അന്ന് നോമ്പ് നിൽക്കാം, മനസ്സിലെ? അന്ന് രാത്രി ഹയാത്താക്കലുണ്ടോ? അങ്ങനെ ചില ദുർബല റിപ്പോർട്ടുകളുണ്ട്. മൻ അഹ്യാ ലൈലത്തൽ ഈദ് വലൈലത്തിൽ നിസ്ഫ് മിൻ ഷഅബാൻ ലം യമുത് ഖൽബുഹു യൗമ തമൂതു ഫീഹിൽ ഖുലൂബ്. രണ്ട് പെരുന്നാളിന്റെ രാവും ഷഅബാൻ 15 രാവും ഉറക്കമൊഴിച്ച് ഹയാത്താക്കിയാൽ, ഹയാത്താക്കിയിട്ട് കുറെ ആളൊക്കെ നിൽക്കുകയല്ലോ നിസ്കരിക്കുക വെച്ചു, ഒരേ നല്ല ഭക്ഷണം ഉണ്ടാക്കിയിട്ട് കഴിക്കണ്ടേ കഴിക്കണ്ടേ, പിന്നെ കുറെ പടക്കം പൊടിച്ചിട്ടും പാട്ട് കേട്ടിട്ടും ഒക്കെ അങ്ങനെ ആഘോഷിക്കല്. അങ്ങനെ ആരെങ്കിലും ഹയാത്താക്കിയാൽ ഹൃദയങ്ങൾ മരിക്കുന്ന ദിവസത്തിൽ അവന്റെ ഹൃദയം മരിക്കൂല എന്ന് റസൂൽ പറഞ്ഞിരിക്കുന്നു. പറഞ്ഞിട്ടില്ലട്ടോ, സഹീഹല്ല, സഹീഹായ റിവായത്തിൽ അത് വന്നിട്ടേ ഇല്ല. അന്ന് ചില ആളുകള് ചില നാടുകളിലൊക്കെ, ഇപ്പോ ഉത്തരേന്ത്യയിലൊക്കെ ഷഅബാൻ 15 എല്ലാ പള്ളികളും അലങ്കരിക്കുക മാത്രമല്ല, ചില സ്ഥലങ്ങളിലൊക്കെ പ്രത്യേക കൂട്ട സിയാറത്ത് ഖബർ സിയാറത്തിന് പോവുക. നമ്മളെ നാട്ടിപ്പോ പ്രത്യേക ഭക്ഷണം ഉണ്ടാക്കി ചക്കര ചോറ് കൊടുക്കലാണ് അല്ലേ? എന്നാൽ ഈ ഹദീസ് ഇബ്നുൽ ജൗസി, ഇമാം സഹബി, ഹാഫിദ് ഇബ്നു ഹജർ ഇവരൊക്കെ ഇത് ദുർബലമാണെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ കാലത്ത് ആരെങ്കിലും കണ്ടുപിടിച്ചതല്ല എന്നതിനു വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. അപ്പൊ ബിദഅത്താണ് സുഹൃത്തുക്കളെ, സുന്നത്ത് തന്നെ ധാരാളം നമുക്കുണ്ടെന്നിരിക്കെ നമുക്കെന്താ ബിദഅത്തിന്റെ ആവശ്യം? അതുകൊണ്ട് ഷഅബാൻ 15 സംബന്ധിച്ച് നമ്മൾ ധരിച്ചിട്ടുള്ള ഈ കാര്യങ്ങൾ, അന്ന് ഖുർആൻ ഇറങ്ങിയ രാത്രിയല്ല, അന്ന് അള്ളാഹു ആകാശത്തേക്ക് ഇറങ്ങുന്നത് പ്രത്യേകം ചോദിക്കുന്ന ദിവസമല്ല. ഖുർആൻ ഇറങ്ങിയത് ലൈലത്തുൽ ഖദർ, അത് ലൈലത്തുൽ മുബാറക് തന്നെയാണ്, അത് റമദാൻ മാസത്തിലാണ്. അത് അങ്ങനെ തന്നെ നമ്മൾ മനസ്സിലാക്കിക്കാൻ ഉറക്കമൊഴിക്കുന്നതിനൊന്നും യാതൊരു തെളിവും ഇല്ല. അന്ന് പ്രത്യേക നിസ്കാരത്തെ കുറിച്ച് പറഞ്ഞ ഹദീസുകൾ മുഴുവനും ദുർബലങ്ങളും തെളിവിന് കൊള്ളാത്തതുമാണ്. സഹീഹ് തന്നെ എടുക്കാൻ ധാരാളമുള്ളപ്പോ എന്തിനായി ലൈഫിന്റെ പിന്നാലെ പായുന്നത്? ബിദഅത്തിന്റെ ഗൗരവം എന്താ? ഒരു ബിദഅത്ത് നമ്മൾ ചെയ്താൽ നമ്മുടെ തൗബ അല്ലാഹ് തടഞ്ഞു വെക്കും. ഇന്നല്ലാഹ യഹ്തജബ തൗബത അൻ കുല്ലി സാഹിബി ബിദഅത്തിൻ ഹത്താ യദഅ ബിദഅതഹു. ബിദഅത്തുകാരൻ അവന്റെ ബിദഅത്ത് ഒഴിവാക്കുന്നതുവരെ അവന്റെ തൗബ അല്ലാഹു തടഞ്ഞു വെച്ചിരിക്കുന്നു. നമ്മൾക്ക് എന്തെല്ലാം കാര്യങ്ങൾക്ക് അള്ളാഹിനോട് തൗബ ചെയ്യാറുണ്ട്, അള്ളാഹുവേ എനിക്ക് പുറത്തു തരണേ, അള്ളാഹുവേ എന്റെ പാപം പൊറുക്കണേ എന്ന് പറയാത്തൊരു ദിവസം ഒരു മുഅ്മിൻ ഉണ്ടാവുമോ? നിസ്കരിക്കുമ്പോൾ എത്ര തവണ പറയുന്നുണ്ട്? അതവിടെ തടഞ്ഞു വെച്ചാ പിന്നെ എന്താ അവസ്ഥ? അതങ്ങോട്ട് അള്ളാഹു സ്വീകരിച്ചില്ലെങ്കിൽ? അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഈ രൂപത്തിൽ ബിദഅത്തുകളെ നമ്മൾ പാടി വർജിക്കുകയും
സുന്നത്തിൽ സ്ഥിരപ്പെട്ട് നാം സ്വീകരിക്കുകയും ചെയ്യുക. അതിന് അള്ളാഹു സുബ്ഹാനഹു വതാല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. الحمد لله الواحد القهار والصلاة والسلام على أشرف الأنبياء والمرسلين محمد وعلى آله وصحابته أجمعين ഒരിക്കൽ കൂടി അല്ലാഹുവിനെ സൂക്ഷിക്കണേ എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ശഅബാനിന് യാതൊരു പ്രത്യേകതയുമില്ല എന്ന വാദം നമുക്കില്ല. ശഅബാനിന് പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകത ഹദീസിൽ സ്ഥിരപ്പെട്ട പ്രത്യേകതയാണ്. അതെന്താണ്? കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം യസൂമു ഹത്താ നഖൂല ലാ യഫ്തിർ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം ശഅബാനിൽ ധാരാളമായി നോമ്പു നോൽക്കും. എന്താ നബി നോമ്പ് മുറിക്കുന്നേയില്ലല്ലോ എന്ന് പറയുന്നത് വരെ. വയുഫ്തിറു ഹത്താ നഖൂല ലാ യസൂം. ചില മാസങ്ങൾ റസൂൽ തീരെ സുന്നത്തും എടുക്കൂല. എന്താ ഈ മാസം സുന്നത്തും എടുക്കുന്നില്ലല്ലോ എന്ന് പറയുന്നത് വരെ. ഇല്ലാ ഫമാ റായിതു റസൂലുള്ളാഹി സല്ലല്ലാഹി അലൈഹി വസല്ലം ഇസ്തക്മല സിയാമ ശഹരിൻ ഖത്തു ഇല്ലാ ശഹർ റമളാൻ. റമളാൻ മാസം മാത്രമാണ് പൂർണ്ണമായും നബി സല്ലല്ലാഹി അലൈഹി വസല്ലം നോമ്പെടുക്കുന്നത്. വമാ റായിതു അക്സറ സിയാമം മിൻഹു. കണ്ടോ, ഫി ശഅബാൻ. റമദാൻ കഴിഞ്ഞാൽ പിന്നെ ശഅബാനിനെപ്പോൾ നബി ഏറ്റവും അധികം നോമ്പെടുക്കുന്നത് വേറൊരു മാസവും ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ അതൊരു പ്രത്യേകതയാണ്. റമദാൻ അല്ലാത്ത മാസങ്ങളിൽ ഏറ്റവും കൂടുതൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നോമ്പെടുത്ത മാസം ഏതാ? ശഅബാനാണ്. അപ്പൊ നമ്മൾ കഴിയുന്നത്ര സുന്നത്ത് നോമ്പുകൾ വർദ്ധിപ്പിക്കേണ്ട ഒരു മാസമാകുന്നു ഇത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് നബിയെ സംബന്ധിച്ച് പറഞ്ഞതായിട്ട് ലം യകുനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യസൂമു ശഹ്റൻ അക്സറ മിൻ ശഅബാൻ. فإنه كان يصوم شعبان كله. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശഅബാനിലേക്കാളേറെ മറ്റൊരു ദിവസം നോമ്പെടുക്കാറുണ്ടായിരുന്നില്ല. ശഅബാൻ ഏതാണ്ട് എല്ലാ ദിവസവും, കുല്ലഹു എന്ന് പറഞ്ഞാൽ എല്ലാം എന്നാണ്, പക്ഷെ അങ്ങനെ അർത്ഥമല്ല. മുഅലമഹു, അതിൽ ഭൂരിഭാഗവും ദിവസവും അവർ നോമ്പെടുക്കാറുണ്ടായിരുന്നു എന്ന് ഹദീസിൽ കാണാം. ഉസാമത്ത് ബിൻ സെയ്ദ് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം. ഖുൽതു, ഞാൻ ചോദിച്ചു, യാ റസൂലല്ലാ, അല്ലാഹുവിന്റെ ദൂതരെ, ലം അറക തസൂമു മിന ശഹരി മാ തസൂമു മിൻ ശഅബാൻ. ശഅബാനിൽ നോമ്പെടുക്കുന്ന പോലെ വേറൊരു മാസം നിങ്ങൾ നോമ്പെടുക്കുന്നത് ഞാൻ കണ്ടിട്ടില്ലല്ലോ. അപ്പൊ റസൂലുള്ളാഹിന്റെ മറുപടി എന്താ അറിയോ? ദാക ശഹറുൻ തഗ്ഫുറു നാസു ഫീഹി ബൈന റജബ വറമളാൻ. റജബിനും റമളാനിനും ഇടക്ക് ആളുകൾ അശ്രദ്ധയിലാ പോകുന്ന മാസമാകുന്നു ശഅബാൻ. വഹുവ ശഅറുൻ തുർഫഉ ഫീഹി അമാലി ഇലാ റബ്ബിൽ ആലമീൻ. അമലുകൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്ന മാസമാകുന്നു അത്. എല്ലാ ദിവസവും ഉയർത്തലുണ്ട്. ആഴ്ചയിൽ തന്നെ തിങ്കളും വ്യാഴവും അമലുകൾ ഉയർത്തപ്പെടാറുണ്ട്. എന്നാൽ മാസത്തെ ഒരു കൊല്ലത്തിൽ പ്രത്യേകമായി അമലുകൾ അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടുന്ന മാസമാകുന്നു ശഅബാൻ. വഹിബ് വൻ യുർഫ അമലി വന സായിം. ഞാൻ നോമ്പുകാരനായിരിക്കെ എന്റെ അമലുകൾ ഉയർത്തപ്പെടുന്നതിന് ഞാൻ ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ടാണ് ഞാൻ ശഅബാനിൽ കൂടുതൽ നോമ്പെടുക്കുന്നതെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് ഹദീസിൽ കാണാൻ സാധിക്കും. അപ്പൊ ശഅബാനിനുള്ള പ്രത്യേകത നമ്മൾ അംഗീകരിക്കണം. അതൊരിക്കലും തന്നെ നമ്മൾ തള്ളിക്കളയാൻ പാടില്ല. അപ്പൊ ശഅബാൻ എല്ലാ അറബി മാസങ്ങളെപ്പോലെ ഒരു മാസം വേറൊരു പ്രത്യേകതയുമില്ല എന്ന വാദം നമുക്കില്ല. അതേസമയം ശഅബാൻ അന്ന് ഖുർആൻ അവതരിച്ച മാസമാണ്, അന്ന് പ്രത്യേകം നോമ്പുണ്ട്, ശഅബാൻ 15 പ്രത്യേകം നിസ്കാരമുണ്ട് എന്ന് പറയുന്ന വാദവും തെറ്റാണ്. ഇത് രണ്ടിനും മധ്യയാണ് നമ്മുടെ നിലപാട്. ചില പ്രത്യേകതകൾ ശഅബാനിനുണ്ട്, അത് സഹീഹായ ഹദീസുകളിൽ വന്നിട്ടുണ്ട്, അത് നാം സ്വീകരിക്കണം. അത് ഖുർആൻ അവതരിച്ച മാസമല്ല, അന്ന് പ്രത്യേക നോമ്പുമില്ല, പ്രത്യേക നിസ്കാരവുമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം എന്ത് കൂടുതൽ സുന്നത്ത് നോമ്പ് നോറ്റ മാസമാണ്. എന്തുകൊണ്ടാണ് കൂടുതൽ സുന്നത്ത് നോമ്പ് നോൽക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ, അമലുകൾ വർഷത്തിൽ ഒരിക്കൽ പ്രത്യേകം ഉയർത്തപ്പെടുന്ന മാസമാകുന്നു ശഅബാൻ, അതുകൊണ്ട് എന്റെ അമൽ ഉയർത്തപ്പെടുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നു എന്നാണ് പറഞ്ഞത്. വേറെയും ചില പ്രത്യേകതകൾ പറഞ്ഞിട്ടുള്ള ഹദീസുകൾ വന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത ഖുത്ബയിൽ നമുക്ക് അതിനെ സംബന്ധിച്ച് സംസാരിക്കാം. ഏതായിരുന്നാലും ശഅബാനാണ് റമദാനിൽ, കഴിഞ്ഞ റമദാനിൽ നോറ്റുവീട്ടാൻ ബാക്കിയുള്ള നോമ്പുകൾ ആവാലോ ആവാലോ എന്ന് കരുതി ഇപ്പൊ അടുത്തുപോയി. ഇനി ആരെങ്കിലും നോറ്റുവിട്ടാൻ ബാക്കിയുണ്ടെങ്കിൽ ഉടൻ നോറ്റുവീട്ടണം. കാരണം ഒരു റമദാനിൽ വിട്ട നോമ്പ് തൊട്ടടുത്ത റമദാനിൽ നോറ്റുവീട്ടണം എന്നാണ് അതിന്റെ നിയമം. അലസത കൊണ്ട് അങ്ങനെ നോറ്റുവീട്ടിയില്ല, റമദാൻ വന്നുപോയി, 4-5 നോമ്പ് ബാക്കിയുണ്ട്. എന്താ സഹാബികളുടെ ഫത്വ എന്താണെന്നറിയോ? പിന്നെ അയാൾ നോറ്റുവീട്ടുകയും വേണം, പകരം ഫിദ്യ കൊടുക്കുകയും വേണം. മനസ്സിലായില്ലേ? എത്ര ഫിദ്യ? പ്രായമുള്ള ആളുകൾ, നിത്യരോഗികളൊക്കെ നോമ്പിന് പകരം ഫിദ്യ കൊടുക്കൽ അരസാ. അരസാ എന്ന് പറഞ്ഞാൽ ഒരു സായാണ് നമ്മൾ ഫിത്ർ സക്കാത്ത് കൊടുക്കൽ, അല്ലെ? 2.5 kilo. അപ്പൊ 1.5 kilo അരി ഒരു ദിവസത്തെ നോമ്പിന് ഫിദ്യ കൊടുക്കണം, കുറവ് നോറ്റ് വിട്ടും വേണം. അതേ സമയത്ത് ചില ആൾക്ക് ശരയായ കാരണങ്ങൾ ഉണ്ടാവും. കഴിഞ്ഞ റമദാൻ വിട്ടു, ഇപ്പൊ ഒരു ഗർഭിണിയായ പെണ്ണ്, അവൾക്ക് ഗർഭം കാരണം കഴിഞ്ഞ റമദാൻ നോക്കാൻ പറ്റിയില്ല. അടുത്ത നോമ്പ് വന്നപ്പോൾ അവൾ മലയൂട്ടുന്ന ചെറിയ കുട്ടിയാണ്, അവൾക്ക് നോക്കാൻ കഴിയുന്നില്ല. ഒരുപക്ഷെ അടുത്ത റമദാൻ വീണ്ടും ഗർഭിണിയായേക്കാം, ഇങ്ങനെ പോവും. അപ്പൊ അവർക്ക് ശരയായ കാരണമുണ്ട്. അപ്പൊ അവർക്ക് എന്ത് ചെയ്യില്ല?
അവരെ പോലെയല്ല നമ്മൾ. കരുതിക്കൂട്ടി ആവല ആവല എന്ന് വിചാരിച്ച് വീട്ടു അങ്ങനെ അലസത കാരണം വിട്ട് കളഞ്ഞാൽ തൊട്ടടുത്ത റമദാനിന് നോറ്റ് വീട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ ഏതെങ്കിലും ദിവസം നോറ്റ് വീട്ടുകയാണെങ്കിൽ നോറ്റ് വീട്ടുകയും വേണം, ഫിദിയ കൊടുക്കുകയും വേണം. അതുകൊണ്ട് സുഹൃത്തുക്കളെ ആർക്കെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ, സ്ത്രീകൾക്കൊക്കെ പ്രത്യേകിച്ചും ബാക്കി ഉണ്ടാവുമല്ലോ, അപ്പൊ അവരെന്ത് ചെയ്യണം, ഈ മാസം തന്നെ അത് നോറ്റ് വീട്ടണം. അതിന് പുറമെ സുന്നത്ത് നോമ്പുകൾ നോൽക്കുകയും വേണം. അത് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. അതിൽ ശ്രദ്ധിക്കേണ്ടത് റമദാൻ ഈ ശഅബാനിലെ അവസാനത്തെ ദിവസം യൗമുശക്ക്, അതായത് റമദാൻ ഒന്നാണോ ശഅബാൻ 30 സംശയിക്കുന്നത്, അത് നോൽക്കാൻ പാടില്ല. അത് പ്രത്യേകം വന്നിട്ട് ഇൻഷാ അല്ലാ അവസാന ശഅബാന്റെ അവസാനത്തിൽ നോമ്പ് നോൽക്കുന്നതിനെ സംബന്ധിച്ചുള്ള ഖിലാഫ് ഇൻഷാ അല്ലാ അടുത്ത ആഴ്ച സംസാരിക്കാം. ഏതായിരുന്നാലും ബിദഅത്തുകളിൽ നിന്ന് രക്ഷപ്പെട്ട് സുന്നത്തുകൾ നാം സ്വീകരിക്കുക. സുന്നത്തിലുള്ളതെടുക്കാതെ ബിദഅത്തിന്റെ പിന്നാലെ പോയിട്ട് നമുക്ക് ഔദുൽ കൗസർ കുടിക്കുന്ന പോലും നഷ്ടപ്പെടുന്ന അവസ്ഥ നാളെ പരലോകത്തുണ്ടാകും. അതിനെ സൂക്ഷിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തൊന്ന് കൊണ്ടുവന്നോ അത് നിങ്ങൾ സ്വീകരിക്കുക. വമാ ആതാകുമുർ റസൂലു ഫഖുദു വമാ നഹാകും അൻഹു ഫന്തഹു. റസൂൽ എന്തൊന്ന് വിരോധിച്ചോ അത് നിങ്ങൾ പാടെ വെടിഞ്ഞു നിൽക്കുക. ഇതാണ് ഇസ്ലാമിന്റെ നയം. അതുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളെ പിൻപറ്റിയാൽ മാത്രമേ നാളെ പരലോകത്ത് അവിടുത്തെ ഔദുൽ കൗസർ ദാഹം ദാഹം എന്ന് പറഞ്ഞ ആ സന്ദർഭത്തിൽ കുടിച്ച് ദാഹം തീർക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുള്ളൂ. ഈ ഔദുൽ കൗസർ അടുത്ത് ചെല്ലും, പക്ഷെ അങ്ങോട്ട് എത്താൻ കഴിയില്ല. റസൂല് പറയും, എന്റെ ഉമ്മത്തിൽപ്പെട്ടവരാണ്, അവരെ ഇങ്ങോട്ട് വിടൂ, അവർക്ക് ഞാൻ ഈ വെള്ളം കോരിക്കൊടുക്കട്ടെ. പക്ഷെ അവർക്ക് അടുക്കാകെ അപ്പൊ അള്ളാഹു പറയാണ്, നിന്റെ വഫാത്തിന് ശേഷം ഈ ദീനിൽ അവർ പുതുതായി എന്തൊക്കെ ഉണ്ടാക്കിയെന്ന് മുഹമ്മദേ നിനക്കറിയില്ല. മുബത്തദീകൾ അവിടെ തടഞ്ഞു വെക്കാണ്, ദാഹം ദാഹം എന്ന് പറഞ്ഞിട്ട് ഉമ്മത്തികൾ എല്ലാവരും ഔദുൽ കൗസറിലേക്ക് വരുമ്പോ ഈ ബിദഅത്തുകാർക്ക് അങ്ങ് അടുക്കാൻ കഴിയില്ല. അപ്പൊ റസൂലിന്റെ മറുപടി, എനിക്ക് ശേഷം ദീനിനെ മാറ്റിമറിച്ചവർ പോകട്ടെ, ദൂരം പോകട്ടെ, അകന്നു പോകട്ടെ എന്ന് പറഞ്ഞ് അള്ളാഹുവിന്റെ റസൂൽ ആട്ടിവിടുന്ന രംഗം ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അതൊരിക്കലും നമുക്ക് സഹിക്കാൻ കഴിയുന്ന കാര്യമല്ല. പരലോകത്തെ രക്ഷയാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ സുന്നത്ത് മുറുകെ പിടിക്കുക, ബിദ്അത്തുകളെ കൈയൊഴിക്കുക. അതുകൊണ്ട് എല്ലാ ഖുതുബയിലും റസൂൽ പറയലോ, കാര്യങ്ങൾ ഏറ്റവും മോശമായത് ദീനിൽ പുതുതായി കടത്തിക്കൂട്ടപ്പെട്ടതാണ്. കടത്തിക്കൂട്ടപ്പെട്ടതെല്ലാം പുത്തനാശയങ്ങളാണ്. പുത്തനാശയങ്ങളൊക്കെയും നലാലത്താണ്. ഫിന്നാർ, പുത്തനാശയങ്ങളുടെ ഒക്കെ പര്യവസാനം നരകത്തിലാണ്. അപ്പൊ സുന്നത്തിന്റെ നേരെ ഓപ്പോസിറ്റ് ബിദഅത്ത്. സുന്നത്തിൽ തന്നെ നമുക്ക് വേണ്ടതൊക്കെ ഉണ്ട്. അവിടുന്ന് പറഞ്ഞതും അവിടുന്ന് പ്രവർത്തിച്ചതും അവിടുന്ന് അംഗീകരിച്ചതുമായ കാര്യങ്ങൾ ഹദീസിന്റെ കിതാബിൽ രേഖപ്പെട്ടിട്ടുണ്ട്. അതാണ് സലഫുകൾ നമ്മൾ പഠിപ്പിച്ചത്. സഹാബത്തും താബികളും താബി താബികളും ഉത്തമ തലമുറകൾ പഠിപ്പിച്ച ദീൻ അതാണ്. അവർ ഈ ആയത്തിനെ എങ്ങനെ മനസ്സിലാക്കി? സൂറത്തു ദുഹാനിലെ ആദ്യത്തെ ആയത്തുകളെ ഇക്രിമയുടെ തെറ്റായി തള്ളിക്കളയല്ലേ മുഫസ്സിറുകൾ ചെയ്തത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മൾ അതാണ് സ്വീകരിക്കേണ്ടത്. ശഅബാൻ 15 പ്രത്യേക നോമ്പുണ്ടെന്നോ പ്രത്യേക ആഘോഷമുണ്ടെന്നോ തെറ്റിദ്ധരിക്കരുത്. അങ്ങനെ ചെയ്യുന്നവരോട് തിരുത്തി കൊടുക്കണം. ശഅബാൻ 15 പ്രത്യേക ഭക്ഷണ വിതരണമോ ഹലുവ വിതരണമോ ചക്കരച്ചോറ് വിതരണമോ ഇല്ല. അത് ഇസ്ലാം പഠിപ്പിച്ചതല്ല. അന്ന് പ്രത്യേക നോമ്പില്ല, അന്ന് പ്രത്യേക നിസ്കാരമില്ല, അന്ന് പ്രത്യേക ദിക്റുമില്ല. അത് പഠിപ്പിച്ചു കൊടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ ദീനിനെ ശരിക്കും ഉൾക്കൊള്ളുന്നവരുടെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അറിവില്ലാതെ വന്നുപോയ തെറ്റുകുറ്റങ്ങൾ റഹ്മാനായ റബ്ബ് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്തി വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാത്തി യാ ഖാലിയൽ ഹാജത്ത്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. وصلى الله على نبينا محمد وعلى آله وصحبه وسلم.